اغفر لي خطيئتي وجهلي وإسرافي في أمري وما أنت أعلم به مني. اللهم اغفر لي جدي وهزلي وخطئي وعندي وكل ذلك عندي. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أنت أعلم به مني. أنت المقدم وأنت المؤخر وأنت على كل شيء قدير. رواه البخاري ومسلم واللفظ له.
اللهم اغفر لي خطيئتي. اللهم الله اغفر لي نيا نكو برتنا الجنمي مغفرة النبر نيال الله سبحانه وتعالى نندة المغل أدن نكو برتنا الجغيم ننا أدن دبير الشكشكا ديرك غيم جننغل كمون لنن آتين ما مرتشوا كلمان إذا أنا مغفرة مغفرة النبر نيال അള്ളാഹു നിനക്കത് വിട്ടു പുറത്തു തന്നു. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ ഇനി അതിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. മൂന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല ആ തിന്മ ജനങ്ങളിൽ നിന്ന് മറച്ചു വച്ചു. ഇതാണ് മഗ്ഫിറ. മഗ്ഫിറത്തിനേക്കാൾ മഹത്തരമാണ് അഫ്വ്. ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാന്റെ അവസാനത്തെ പത്തിലേക്ക് എത്താൻ. അല്ലാഹുമ്മ നസ്അലുക അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആ ദുആയിൽ പറയപ്പെട്ട അഫ്, അത് മഗ്ഫിറത്തിനേക്കാൾ മഹത്തരമാണ്. മഗ്ഫിറത്തിനേക്കാൾ മഹത്തരമാകുന്നത് എങ്ങനെയാണ്? അഫ്വ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യമുണ്ട്. അള്ളാഹു നിനക്ക് പുറത്തു തന്നു, നിന്നെ ശിക്ഷിക്കുകയില്ല, ജനങ്ങളിൽ നിന്ന് തിന്മ മറച്ചു വെച്ചു. നാലാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്റെ ഏടുകളിൽ നിന്ന് ആ തിന്മ മായ്ച്ചു കളയും. നീ പിന്നത് കാണില്ല. പരലോകത്ത് നിന്റെ കിതാബ് നിന്റെ കയ്യിൽ കിട്ടിയാൽ നീ ചെയ്ത തിന്മകൾ അതിൽ നിന്ന് മയക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അഫ് ഏറ്റവും മഹത്തരമാണ്. അത് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പരലോകത്തെ അയാൾക്ക് പേടിയേയില്ല, പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, കിതാബിലൊന്നുമില്ല, തിന്മകളൊന്നുമില്ല, പരിശുദ്ധമായിട്ടാണ് അവന്റെ കിതാബ് കിട്ടുന്നത്. ഇതാണ് അഫ്. അല്ലാഹുമ്മഗ്ഫിർലി ഖതീഅതി. ഖതീ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകളാണ്. ഒരാൾ തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ് ഖതീ. അല്ലാഹുമ്മഗ്ഫിർലി ഖതീഅതി. അല്ലാഹുവെ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകൾ നീ എനിക്ക് പുറത്തു നൽകണമേ. അതാണ് അല്ലാഹുമ്മഗ്ഫിർലി ഖതീഅതി എന്നതിന്റെ അർത്ഥം. തെറ്റുകൾ ഒരാൾ ചെയ്യുന്നത് അത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ അയാൾ അറിയാതെ പോയ ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ഇന്നമ തൗബതു ലില്ലദീന യഅമലൂന അസ്സുഅ ബിജഹാലതിൻ. അല്ലാഹു ആർക്കാണ് തൗബ ചെയ്യുക? ഖുർആൻ പറയാണ്, ഇന്നമ തൗബതു, തൗബ ആർക്ക് മാത്രമാണ്? അല്ലദീന യഅമലൂന അസ്സുഅ ബിജഹാല, അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു പുറത്തു കൊടുക്കുകയുള്ളൂ. എന്താണ് ഈ അറിവില്ലായ്മ? പണ്ഡിതന്മാർ പറഞ്ഞു, ഏതൊരാൾ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടോ അതിലൊക്കെ അയാൾക്കൊരു അറിവില്ലായ്മയുണ്ട്. അതേതാണ്? അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ കാണുന്നുണ്ട് എന്ന ബോധ്യത്തെക്കുറിച്ചുള്ള അറിവ് കുറവാണ്. അതാണ് ആ ആയത്തിൽ ഉദ്ദേശിക്കപ്പെട്ട അറിവില്ലായ്മ. അറിവില്ലാതെ തെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്ന് അറിയാതെ ചെയ്തെന്നല്ല, മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഏതൊരാളും തെറ്റ് ചെയ്യുന്നത്. ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അള്ളാഹു ആരാണ് എന്ന് അവന് മനസ്സിലാകാത്തതാണ്. അവൻ അള്ളാഹുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ തെറ്റ് ചെയ്യില്ലായിരുന്നു. ശരി, അള്ളാഹുമ്മഗ്ഫിർലി ഖതീഅതി. അള്ളാഹു, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകൾ നീ എനിക്ക് പുറത്തു നൽകണം. അതുപോലെ തന്നെ വജഹലി, നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, അള്ളാഹുവെ എന്റെ അറിവില്ലായ്മ നീ എനിക്ക് പുറത്തു നൽകണം. അറിയാതെ ഞാൻ ചെയ്തു പോയ തെറ്റുകളുണ്ട്, തെറ്റാണെന്ന് മനസ്സിലാക്കാതെ ഞാൻ ചെയ്തു പോയ തെറ്റുകളുണ്ട്. അത് അള്ളാഹുവെ നീ എനിക്ക് പുറത്തു നൽകണം. അതാണ് അല്ലാഹു മഗ്ഫിർലി ഖതീഅതി വജഹലി എന്നതിന്റെ അർത്ഥം. ഇസ്റാഫി ഫി അംരി. ഇസ്റാഫി എന്ന് പറഞ്ഞാൽ അതിര് കവിയലാണ്. ഇസ്റാഫി ഫീ അംരി, അള്ളാഹുവെ എന്റെ കാര്യത്തിൽ സംഭവിച്ച അതിർ കവിച്ചലുകൾ, അതിര് കവിയലുകൾ അള്ളാഹു നീ എനിക്ക് പുറത്തു നൽകണം. എങ്ങനെയാണ് ഒരാൾ അതിര് കവിയ? രണ്ടാലൊരു വഴിയിലൂടെയാണ്. ഒന്നല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യാൻ പറഞ്ഞത് അയാൾ ചെയ്തില്ല, അത് അതിർ കവിച്ചലാണ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലുള്ള അതിർ കവിച്ചലാണ്. അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ ഒരു കാര്യം അത് അയാൾ പറഞ്ഞ രൂപത്തിലല്ലാതെ ചെയ്തു, അത് അതിർ കവിച്ചലാണ്. ഒന്നല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യം പറഞ്ഞ രൂപത്തിലല്ലാതെ കൂടുതലാക്കി ചെയ്യാം. ഇത് രണ്ടും അതിർ കവിച്ചലുകളാണ്. ഈ രണ്ട് കാര്യവും അള്ളാഹുവെ നീ എനിക്ക് പുറത്തു നൽകണമേ, അതാണ് ഔ ഇസ്റാഫി ഫീ അംരി എന്നതിന്റെ അർത്ഥം. വമാ അൻത അഅലമു ബിഹി മിന്നി, നമുക്ക് അറിയാൻ സാധ്യതയുള്ള തെറ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു, അള്ളാഹുവെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റ് പുറത്തു തരണം, ഞാൻ അറിയാതെ ചെയ്ത തെറ്റ് എനിക്ക് പുറത്തു തരണം, അതുപോലെ എനിക്ക് സംഭവിച്ച അതിർ കവിച്ചലുകൾ നീ പുറത്തു നൽകണം. വമാ അൻത അഅലമു ബിഹി മിന്നി, വമാ അൻത ഒരു തെറ്റ്, അൻത അഅലം നീയാണ് കൂടുതൽ അറിയുന്നത്, ബിഹി ആ തെറ്റിനെ കുറിച്ച്, മിന്നി എന്നേക്കാൾ, എന്നേക്കാൾ നീ അറിയുന്ന എന്റെ അടുക്കൽ സംഭവിച്ച ചില തെറ്റുകളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല, അവിടെ എനിക്കൊരു പിഴവ് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായിട്ട് പോലും ഉണ്ടായിരിക്കില്ല, അങ്ങനെയുള്ള തെറ്റുകളുണ്ട് നിനക്കു മാത്രം അറിയുന്ന, നീ തെറ്റായി കണ്ട കാര്യങ്ങൾ, നിന്നോട് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നിന്റെ ഹക്കിൽ നിന്റെ അവകാശത്തിൽ ഞാൻ വരുത്തിയ കുറവുകൾ, ഞാൻ ശ്രദ്ധിക്കാതെ നടന്നുപോയത്, ഞാൻ ഒരിക്കൽ പോലും ഓർക്കാത്തത്, അങ്ങനെ എന്നെക്കുറിച്ച് നിനക്കറിയുന്ന കുറെ കാര്യങ്ങളുണ്ട്, എനിക്കറിയുന്നതിനേക്കാൾ നിനക്കറിയുന്ന കാര്യങ്ങൾ, അത് അള്ളാഹു നീ എനിക്ക് പുറത്തു നൽകണം. പണ്ഡിതന്മാർ പറഞ്ഞു ഈ ദുആയിൽ ഒരു പാഠമുണ്ട്. ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ചുരുങ്ങിയ വാക്കുകൾ ഉപയോഗിക്കലാണ് ശ്രേഷ്ഠം ചില സന്ദർഭങ്ങളിലൊഴികെ. അതിലൊരു സന്ദർഭമാണിത്. തെറ്റുകൾ പുറത്തു നൽകാൻ പ്രാർത്ഥിക്കുന്ന സന്ദർഭം, ഇസ്തിഗ്ഫാറിന്റെ സന്ദർഭം വിശദീകരിച്ച് പറയേണ്ട സമയമാണ്. നമ്മുടെ തെറ്റുകൾ എടുത്തെടുത്ത് പറയാം, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ പറയാം, അള്ളാഹുവിനോട് എടുത്തെടുത്ത് പറ്റിയ തെറ്റ് പറയാം, അംഗീകരിക്കാം. ധാരാളം ദുആകളിൽ അത് കാണാൻ സാധിക്കും, സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ കാണാം, മറ്റു ഇനിയും വരാനിരിക്കുന്ന ദുആകളിൽ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ശരിക്ക് പ്രാവർത്തികമാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ വാക്കുകൾ കൊണ്ടൊരിക്കലും നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത താഴ്മയും വിനയവും ഹൃദയത്തിന്റെ തകർച്ചയും, അതുപോലെ അള്ളാഹുവിന്റെ മുന്നിൽ അപമാനഭാരത്തോടുകൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ അവസ്ഥയും നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ ചെയ്ത തെറ്റെടുത്തു പറയാം. സുജൂദിൽ കിടന്നാണ് ഒരാൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, അവൻ മണ്ണിനോട് ചേർന്നു പോയിരുന്നെങ്കിൽ എന്ന് അവന് തോന്നുന്ന രൂപത്തിൽ അവൻ അവന്റെ തെറ്റുകൾ ഓർക്കണം. ദുആയിൽ ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണത്. അവനവന്റെ തെറ്റ് അവൻ എടുത്തെടുത്ത് പറയാം. അത് അള്ളാഹുവിനോട് പ്രത്യേകം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അള്ളാഹുവിന്റെ അബ്ദാണ് നീ എന്ന കാര്യം, അവന്റെ അടിമയാണ് നീ എന്ന കാര്യം. ഇന്ന് അടിമ സമ്പ്രദായം ഇല്ല. അടിമ സമ്പ്രദായത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാം. ഒരു ഉടമസ്ഥൻ അയാൾ കൽപ്പിച്ച ഒരു കാര്യം ചെയ്യാതെ ഒരു അടിമ വന്നു, നേരെ കടകവിരുദ്ധമായി ചെയ്തു, അയാളെ പണമാകെ നഷ്ടപ്പെടുത്തി എന്നൊക്കെ വിചാരിക്കുക. എങ്ങനെയായിരിക്കും ആ അടിമ ഉടമയുടെ മുന്നിൽ നിൽക്കുക? ഇത് മനുഷ്യർക്കിടയിലുള്ള ഉദാഹരണമാണ്. ആകാശലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന്റെ മുന്നിൽ, ആകാശലോകങ്ങളുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴ് ആകാശങ്ങൾക്കും മീതെ നിന്നിറക്കിയ കൽപ്പന ധിക്കരിച്ചവൻ എങ്ങനെയായിരിക്കണം അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുക? ആ കൽപ്പന ധിക്കരിച്ചവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ എപ്രകാരമായിരിക്കണം നിലയുറപ്പിക്കേണ്ടത്? അതാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. എടുത്തു പറയാം, അംഗീകരിക്കുക. തെറ്റിന്റെ തെറ്റ് എടുത്തു പറയുന്ന സന്ദർഭത്തിൽ ഒരു ന്യായീകരണവും അവിടെ ഇല്ലാതിരിക്കുക. ചില ആൾക്കാർ ക്ഷമ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, എന്നാലും ഞാൻ ആർക്കെങ്കിലും വേദം ഉണ്ടായിട്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ. അങ്ങനെ ഒരു ഷർത്ത് വെച്ചുകൊണ്ടുള്ള ക്ഷമയല്ല. അള്ളാഹു ഇതെനിക്ക് പറ്റിപ്പോയി, എന്റെ അബദ്ധം, എന്റെ കുറവാണ്, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിനോട് ഇഅ്തിറാഫ് ചെയ്യുക, തിന്മ പറ്റിയിട്ടുണ്ട് എന്ന് എടുത്തു പറയുക, അത് ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും മഹത്തരമായ മഖാമാണ്. അൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, വമാ അൻത അഅലമു ബിഹി മിന്നി, അല്ലാഹുവെ നിനക്കു മാത്രം അറിയുന്ന തെറ്റുകൾ. അൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞതായി കാണാം, പലർക്കും പറ്റുന്ന തെറ്റുകളിലൊന്ന്, ചിലപ്പോൾ ചില ആളുകൾ തെറ്റുകൾ ചെയ്യും, ആ തെറ്റുകൾക്കുള്ള തൗബ അയാൾ പിന്തിക്കും. ഒരു തെറ്റു പറ്റി, അയാൾ ഉടനെ തൗബ ചെയ്തില്ല, തൗബ അയാൾ പിന്തിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ, അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷം അയാൾ തൗബ ചെയ്യും. അയാൾ ധരിച്ചിരിക്കുന്നത് ഞാൻ ആ ചെയ്ത തിന്മയിൽ നിന്ന് ഞാൻ മോചിതനായി എന്നാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുകയും ആ ധിക്കാരത്തിന് അള്ളാഹുവിനോട് മാപ്പ് പറയുന്നത് വൈകിപ്പിക്കുകയും ചെയ്തു എന്ന തെറ്റ് തന്റെ മേലുണ്ട് എന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അത് മറ്റൊരു തെറ്റാണ്, രണ്ടാമത് തൗബ ചെയ്യേണ്ട കാര്യമാണ്. ഉടനെ തൗബ ചെയ്യാന്നുള്ളത് ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ മേൽ വേറെ തെറ്റും കൂടി വന്നത് എന്താണ്? തൗബ വൈകിപ്പിച്ചു എന്നതാണ്. അതിന് വേറെ തൗബ ആവശ്യമാണ്. നേരത്തെ പറഞ്ഞ തെറ്റിന് തൗബ ചെയ്തതുകൊണ്ട് മാത്രം ഈ തെറ്റ് അവസാനിക്കുന്നില്ല. സഹോദരങ്ങളെ, നമ്മളിൽ പലരും പിശാജ് നമ്മളെ വഴിതെറ്റിക്കുന്ന മാർഗങ്ങളിൽ ഒന്ന് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തൗബ ചെയ്യിപ്പിക്കാതിരിക്കാന്നുള്ളതാണ്. ഇങ്ങനെ ഇപ്പൊ തൗബ ചെയ്യുക, ഇനി നീ ഇത് വീണ്ടും ചെയ്യാൻ പോകുന്ന ആളല്ലേ, നീ ഇനിയിപ്പോ അള്ളാഹുടെ തൗബ ചെയ്ത് പിന്നെ നീ തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. നീ തൗബ ചെയ്, നീ അള്ളാഹുവോട് തൗബ ചെയ്, അള്ളാഹു നിനക്ക് വഴി എളുപ്പമാക്കി തരും. തൗബയിൽ നിന്ന് നീ പിന്തി നിൽക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വഅത്ബിഇ സയ്യിഅത അൽഹസനത തംഹുഹ, ഒരു തിന്മ നീ ചെയ്താൽ അതിനോടൊപ്പം നീ ഒരു നന്മ ചെയ്യുക, ആ തിന്മയെ ഈ നന്മ മായ്ച്ചു കളയും. തൗബ ഏറ്റവും നല്ല നന്മയാണ്. അല്ല, തൗബയേക്കാൾ മഹത്തരമായ മറ്റൊരു നന്മയും തിന്മ മായ്ക്കുന്ന കാര്യത്തിലില്ല, തൗഹീദ് അല്ലാതെ. തൗഹീദ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ തിന്മ മായ്ക്കുന്ന കാര്യത്തിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു അമലും ദുനിയാവിലില്ല, തൗബ അല്ലാതെ. അത്ര മഹത്തരമായ പ്രവർത്തനം തൗബ എന്നുള്ളത്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത്. നീ തെറ്റ് ചെയ്താൽ തൗബ ചെയ്യുക, ആത്മാർത്ഥമായി തൗബ ചെയ്യുക. എന്താ തൗബ എന്ന് പറഞ്ഞാൽ, അത്തൗബ ഈ അന്നദം, തൗബ എന്നാൽ ഖേദമാണ്, സംഭവിച്ചു പോയ തെറ്റിലുള്ള ഖേദം, ഖേദിക്കുക. ആ ഒരൊറ്റ ഹദീസ് എന്തിന് തെളിവാണ്? നബി സല്ലം പറഞ്ഞ വാക്കാണത്, തൗബ എന്നതം, തൗബ എന്നാൽ ഖേദമാണ്. ആ ഒരൊറ്റ ഹദീസ് ചില ആൾക്കാരുടെ ധാരണകളെ തിരുത്തും. എന്താണ് ചില ആളുകളുടെ ധാരണ? തെറ്റ് ചെയ്യും, അസ്തഗ്ഫിറുള്ള എന്ന് പറയും. അതല്ല, തെറ്റ് ചെയ്താൽ ആത്മാർത്ഥമായ ഖേദമുണ്ടാവുക, അതുണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ തൗബേ. ആ ഖേദം മനസ്സിൽ നിന്ന് ഒരു കാലത്ത് നശിച്ചുവോ, പിന്നെ ചിലപ്പോൾ നിനക്ക് തിരിച്ചു കിട്ടില്ല. തിന്മകൾക്കൊരു പ്രത്യേകതയുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു വാഇദുണ്ട്, ഹദീസുകളിൽ വന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല മനസ്സിന്റെ ഉള്ളിൽ ഒരു വാഇദിനെ നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു ഉപദേശകൻ, ഒരു പ്രാസംഗികനുണ്ട് അവിടെ. നീ ഏതൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോഴും ആ വാഇദ് പറഞ്ഞുകൊണ്ടിരിക്കും, ചെയ്യരുത്, അതിലേക്ക് പോരുത്, അത് ഉപദ്രവമാണ്, ചെയ്യാൻ പാടില്ല. മിക്ക തെറ്റുകളും ആദ്യമായി ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മളിൽ പലരും അത് അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ. കൽബ് നന്നായി ഇടിക്കും, ഹൃദയം ഇങ്ങനെ പെടപെടക്കും, കൽബിന്റെ ഉള്ളിൽ വല്ലാത്ത നീറ്റൽ അനുഭവപ്പെടും അല്ലേ. ഹൃദയം അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ചെയ്യരുത് ചെയ്യരുത്, പലതവണ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പിന്നീട് ആ തെറ്റുകൾ നമ്മൾ ആവർത്തിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ആ വാഇദ് തിന്മകൾ നീ എത്ര തവണ ആവർത്തിക്കുന്നു, അത്ര തവണ ആ വാഇദിന്റെ ശബ്ദം നേർത്ത് നേർത്ത് വരും. എത്ര തവണ നീ തൗബ ചെയ്യുന്നു, അത്രയും തെളിമയോടുകൂടി ആ വാഇദ് നിന്റെ കൽബിൽ നിലകൊള്ളും. ആ ശബ്ദം നിനക്ക് കേൾക്കാം, ശബ്ദം കേൾക്കാന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയം അത് അറിയും. അതുകൊണ്ട് സഹോദര, ഈ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്, വമാ അൻത അഅലമു ബിഹി മിന്നി, അല്ലാഹുവെ നിനക്കു മാത്രം അറിയാവുന്ന, എന്നെക്കാൾ നിനക്ക് കൂടുതൽ അറിയുന്ന തെറ്റുകൾ നീ എനിക്ക് പുറത്തു നൽകണം. അല്ലാഹുമ്മഗ്ഫിർ ലി ജിദ്ദി, അള്ളാഹുവെ നീ എനിക്ക് പുറത്തു നൽകണം. ജിദ്ദി, ജിദ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന തെറ്റായ വാക്കുകളാണ്. ചില ആളുകളെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ശപിക്കും, മോശമായ വാക്കുകൾ ഉപയോഗിക്കും, അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന അല്ലെ. ചീത്ത വിളിക്കുക എന്നുള്ളത് രണ്ടു രൂപത്തിലുണ്ടാവും. ഒന്ന്, ചില സമയത്ത് അറിയാതെ അബദ്ധത്തിൽ പറ്റിപ്പോകുന്നു, നല്ല ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് സംഭവിച്ചു പോകുന്നത്. മറ്റു ചിലതോ അവർ കൂടുതൽ അഹ്ബസായ ആളുകളാണ്, വൃത്തികേട് ഉണ്ടാക്കി പറയുന്ന ആളുകൾ. ഇന്ന് മിക്ക കോളേജുകളിലും സ്കൂളുകളിലും അത് കാണാൻ പറ്റും അല്ലെ. കൂട്ടുകാരെ വരെ വൃത്തികെട്ട വാക്കുകളിൽ വിളിക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ടത് എന്താ? മക്കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായ വാക്കുകൾ ഉപയോഗിച്ചിരുന്നില്ല, അത് ഉണ്ടാക്കി പറയുകയും ചെയ്തിരുന്നില്ല. അല്ലാഹുമ്മ ഫർലി ജിദ്ദി എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഞാൻ ബോധപൂർവം പറഞ്ഞ വാക്കുകൾ, ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, അതാണ് ജിദ്ദ്. അങ്ങനെ സംഭവിക്കുന്ന വാക്കുകൾ, മോശമായ വാക്കുകൾ, പിന്നെ തെറ്റായ അള്ളാഹുവിനെ കുറിച്ചുള്ള പദപ്രയോഗങ്ങൾ, പലതും ഉദ്ദേശിച്ചുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. അതിൽ ചിലത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമായിരിക്കാം, ചിലത് അതിൽ താഴെയായിരിക്കാം. എന്താകട്ടെ, അത് എനിക്ക് അള്ളാഹുവെ നീ പുറത്തു നൽകണം. വഹസലി, ഹസിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാതെ പറയുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ ചില ആൾക്കാർ ദേഷ്യം കഠിനമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില വാക്കുകൾ പറഞ്ഞു പോകും. അത് ചിലപ്പോൾ പൂർണ്ണമായി ആ ലഫ്ളൊന്നും അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ആ പറഞ്ഞ വാക്കിൽ പറഞ്ഞ എല്ലാ കാര്യവും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല, ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും. പക്ഷെ അത് പറയാൻ പാടില്ലാത്ത വാക്കായിരുന്നു. അതുപോലെ ചിലപ്പോൾ തമാശക്ക് പറയുന്ന വാക്കുകൾ, ഉദ്ദേശിക്കാതെ പറയുന്ന വാക്കുകൾ, ഇതാണ് ഹസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുമ്മ ഫർലി ജിദ്ദി വഹസലി, അള്ളാഹു നീ എനിക്ക് ബോധപൂർവം പറഞ്ഞതും തമാശക്ക് പറഞ്ഞതുമായ, ബോധപൂർവം ഉദ്ദേശിക്കാതെ പറഞ്ഞതുമായ കാര്യങ്ങൾ നീ എനിക്ക് പുറത്തു നൽകണം. ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, നവാഖതുൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ, അതിൽ ജിദ്ദും ഹസലും സമമാണ്. ഒരാൾ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താലും തമാശക്ക് ചെയ്താലും അത് സമമാണ്, ഇസ്ലാം എന്ന് പുറത്തു പോകും. ഉദാഹരണത്തിന്, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാം, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കാം, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെയോ അള്ളാഹുവിനെയോ പരിഹസിക്കുക. ഇതൊക്കെ ഒരാൾ ഗൗരവത്തിൽ ചെയ്താലും തമാശക്ക് ചെയ്താലും അത് സമമാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ വഹാബ് റഹിമഹുള്ള നവാഖത് ഇസ്ലാമിന്റെ അവസാനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഖത എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, വഅംദി അംദ് എന്ന് പറഞ്ഞാൽ ബോധപൂർവം സംഭവിക്കുന്ന കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, ഖതീഅതി വജഹലി വഇസ്റാഫി ഫി അംരി വജിദ്ദി വഹസലി. ജിദ്ദും ഹസലും സംസാരത്തിലാണെങ്കിൽ ഖതഉം അംദും പ്രവർത്തനങ്ങളിൽ മൊത്തത്തിലാണ്. ജിദ്ദ് ഹസല് എന്ന് നമ്മളിപ്പോ പറഞ്ഞത് സംസാരത്തിലാണ്. ഗൗരവ ബോധപൂർവം സംസാരിച്ചപ്പോ വന്ന തെറ്റുകൾ, തമാശക്ക് സംസാരിച്ചപ്പോ വന്ന തെറ്റുകൾ, ഖതഉം അംദും പ്രവർത്തനങ്ങളിലാണ്, അഫ്ആലുകളിലാണ്. തമാശക്ക് ചെയ്തു പോയ തെറ്റുകൾ, ബോധപൂർവം ചെയ്തു പോയ തെറ്റുകൾ. തമാശക്ക് ചെയ്യുന്ന തെറ്റുകൾ, ഉദാഹരണത്തിന് ചില ആൾക്കാരുണ്ട്, നമ്മളൊക്കെ തിരുത്തേണ്ട ഒരു കാര്യമാണത്. ആളുകളെ തമാശക്ക് ഇങ്ങനെ അടിക്കും അല്ലേ, ചിലപ്പോ വേദനിപ്പിക്കുന്ന രൂപത്തിലായിരിക്കും, വേദനിപ്പിക്കുന്ന രൂപത്തിൽ കൂട്ടുകാരൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കും. അതൊരാൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഒരു തെറ്റായി പരിഗണിക്കപ്പെടും, അയാൾക്കത് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതുപോലെ, അൽ മുസ്ലിമു മൻ സലീം അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുസ്ലിമീങ്ങൾ അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും സുരക്ഷിതരായിരിക്കണം. അതുപോലെ തന്നെ തമാശ, തമാശക്ക് ആളുകൾ അല്ലെ, തമാശ എന്ന് പറഞ്ഞാൽ തന്നെ മുൻഗാമികളിൽ ചില പറഞ്ഞതുപോലെ അത് ഒരാളെ തരം താഴ്ത്താതെ തമാശ പറയാൻ പ്രയാസമാണ്. മിക്ക തമാശകളും എങ്ങനെ തമാശയാവുന്നത്, ഒരാളെ തരം താഴ്ത്തുന്നത് കൊണ്ടാണ് മിക്കതും തമാശകളായി മാറുന്നത്, അതുകൊണ്ടാണ് മിക്കതും. അതുകൊണ്ട് തമാശ അധികരിപ്പിക്കരുത്, അത് ഹൃദയത്തിന് കാഠിന്യമുണ്ടാക്കും. അപ്പൊ ഇതൊക്കെ അള്ളാഹുവെ നീ എനിക്ക് പുറത്തു നൽകണമേ എന്നാണ് ഇവിടെ പറയുന്നത്. വകുല്ലു ദാലിക ഇന്ദി, വകുല്ലു ദാലിക ഇന്ദി. സുബ്ഹാനല്ലാഹ്, ആ വാക്ക് നിങ്ങൾ നോക്കൂ, വകുല്ലു ദാലിക, അതെല്ലാം ഇന്ദി, എന്റെ അടുക്കലുണ്ട്. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ അടുത്തുണ്ട്. ബോധപൂർവം ചെയ്തത്, തമാശക്ക് പറഞ്ഞത്, പിന്നെ ബോധപൂർവം പറഞ്ഞത് ചെയ്തതും, പിന്നെ എൻ്റെ അബദ്ധം സംഭവിച്ചത് എനിക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നത്, എൻ്റെ അറിവില്ലായ്മ, ഞാൻ ജാഹലാണ്, ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. വജഹലി, അല്ലാഹു എൻ്റെ ജഹൽ, എൻ്റെ അറിവില്ലായ്മ. വകുല്ലു ദാലിക ഇന്ദി, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എടുത്തെടുത്ത് പറഞ്ഞ് വീണ്ടും ആവർത്തിക്കണം, വകുല്ലു ദാലിക ഇന്ദി, അല്ലാഹു ഇതെല്ലാം എൻ്റെ അടുത്തുണ്ട്. അതല്ലേ, ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഇബാദത്തുകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ മനസ്സിലുള്ള ധാരണ അള്ളാഹുവിന്റെ അടുക്കൽ അവനെന്തോ മഖാമായി എന്നാണ്, അള്ളാഹുവിന്റെ അടുക്കൽ അവന് പരിഗണനീയമായ എന്തോ അവസ്ഥയുണ്ട് എന്നാണ്. ഏറ്റവും ഉന്നതമായ സ്ഥാനമുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു റസൂലുള്ള തെറ്റ് ചെയ്തിട്ടല്ല, മറിച്ച് എന്തുകൊണ്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ഏറ്റവും അഫ്ളലായത് ചിലപ്പോൾ ഒഴിവാക്കാറുണ്ട് മറ്റുള്ള ആളുകൾക്ക് അത് അനുവദനീയമാണെന്ന് കാണിച്ചു കൊടുക്കാൻ. അത് റസൂലുള്ള സ്വന്തം ഒരു തെറ്റായി കാണാൻ, എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കാൻ. നബി തെറ്റ് ചെയ്തിട്ടല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, മറിച്ച് സഹാബികൾക്ക് ചില സന്ദർഭത്തിൽ ചിലത് അനുവദനീയമാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഏറ്റവും അഫ്ളലായത് ചെയ്യൂല, താഴെയുള്ളത് ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലായത് ചെയ്യാതെ, ഏറ്റവും ശ്രേഷ്ഠമായത് ചെയ്യാതെ അതിന്റെ താഴെയുള്ളത് ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി അത് സ്വന്തം കാര്യത്തിൽ തെറ്റായി പരിഗണിക്കുകയാണ്, നബിയുടെ അടുത്ത് വന്നൊരു കുറവായിട്ട്. ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയാണിത്. അപ്പൊ നമ്മൾ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് സഹോദര, ഒരാൾ മുവഹിദാകുന്നത് ഈ ചിന്ത അയാളുടെ മനസ്സിലുണ്ടാവുമ്പോഴാണ്. തൗഹീദ് എത്രമാത്രം വർദ്ധിക്കുന്നോ അത്രമാത്രം അയാൾക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിക്കും. ഇസ്തിഗ്ഫാർ എപ്പോഴാണ് വർദ്ധിക്കുക? തെറ്റുണ്ട് എന്ന് തോന്നിയാലാണ്. അപ്പൊ ഒരാൾ തൗഹീദ് അയാൾക്ക് വർദ്ധിക്കുന്നോറും അയാൾ സ്വന്തം തെറ്റ് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫർ ലിദംബിക, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം, നിന്റെ തെറ്റുകൾക്ക് പാപമോചനം തേടണം. തൊട്ടുശേഷം അത് പറയാൻ കാരണം, തൗഹീദ് ഒരാളിൽ വർദ്ധിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അയാൾക്ക് സ്വന്തം തെറ്റുകൾ കൂടുതലായി ബോധ്യപ്പെടാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നൽ അബ്ദ ഇദാ അഅ്തറഫ ബിദംബി സുമ്മ താബ താബ അല്ലാഹു അലൈഹി, ഒരു മനുഷ്യൻ അയാളുടെ അടുക്കൽ വന്ന തെറ്റ് അംഗീകരിക്കുകയും പിന്നീട് തൗബ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. തെറ്റ് പറ്റിയത് അംഗീകരിക്കണം. അവിടെ കിബറിന്റെ അവസ്ഥ ഉണ്ടാവുമ്പോൾ, പിന്നെ പലതവണ നമ്മൾ പറയാറുണ്ട്, സ്വർഗപ്രവേശനത്തിന് ഏറ്റവും തടസ്സമുണ്ടാക്കുന്ന കാര്യം കിബറാണ്. ആ കിബറിൽ ഏറ്റവും ആദ്യത്തെ കിബർ അള്ളാഹുവിനോടുള്ള കിബറാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യാതിരിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളിൽ മാന്യതയില്ലാതിരിക്കുക, അള്ളാഹുവിനോടുള്ള അദബ് പാലിക്കാതിരിക്കുക, തെറ്റ് അംഗീകരിക്കാതിരിക്കുക, ഇതൊക്കെ കിബറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, അൽ കിബ്റു ബത്റുൽ ഹഖി വ വഗംതു നാസ്. കിബർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിരാകരിക്കലാണ്, ജനങ്ങളെ തരംതാഴ്ത്തലാണ്. എനിക്ക് പുറത്തു നൽകണം, അള്ളാഹുവെ ഞാൻ മുൻകൂട്ടി ചെയ്തു വെച്ചത്. ഇവിടെ മുൻകൂട്ടി ചെയ്തു വെച്ചത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കാര്യം ചെയ്യേണ്ട സമയമാകുന്നതിന് മുൻപ് ചിലപ്പോ നമ്മൾ ചെയ്തു പോവും. ചിലപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോന്നിനും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം എത്തുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യാം, അത് തഖ്ദീമാണ്. അതൊരു കാര്യം ചെയ്യേണ്ട സമയത്ത് എത്തുന്നതിന് മുമ്പ് അതിന് മുൻപ് ചെയ്യാം. ഉദാഹരണത്തിന്, ഒരു ആലിം ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവും, അത് ആലിം ആയാൽ ചെയ്യേണ്ടതാണ്, അത് പാലിബുൽ ഇൽമ് ചെയ്യേണ്ടതില്ല. സമയത്തിന് മുൻപ് കാര്യത്തെ മുന്തിക്കലാണ്. ഒരു മതവിദ്യാർത്ഥിക്കുള്ള സ്ഥാനമുണ്ട്, പണ്ഡിതനുള്ള സ്ഥാനമുണ്ട്. പണ്ഡിതനാവുന്നതിന് മുൻപ് തന്നെ അവൻ പണ്ഡിതന്മാരുടെ എല്ലാ വദീഫത്തും എടുത്ത് ചെയ്യേണ്ടതില്ല, അത് തഖ്ദീമാണ്. അതൊരു കാര്യം എത്തുന്നതിന് മുൻപ് ചെയ്യല. താലിബുൽ ഇൽമ് ചെയ്യേണ്ട പണി സാധാരണക്കാരൻ ചെയ്യേണ്ടതില്ല, ദീനിലെ വിവരമില്ലാത്ത ആൾക്കാർ ചെയ്യേണ്ടതില്ല. അത് എന്താണ് ചെയ്യേണ്ട കാര്യം? സമയമാവുന്നതിന് മുൻപ് ചെയ്തു വെക്കലാണ്. ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ചിലത് പിന്തിക്കേണ്ടതുണ്ടാവും. ഉദാഹരണത്തിന്, ജിഹാദ് വന്നു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം, ഇസ്ലാമിന് വേണ്ടി പുറത്തേക്ക് പോയി യുദ്ധം ചെയ്യുക എന്നത്. വീട്ടിൽ വയസ്സായ മാതാപിതാക്കളുണ്ട്, ജിഹാദ് മുന്തിക്കാൻ പാടില്ല. മുന്തിക്കേണ്ടത് ഏതാണ്? മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നതാണ്. അപ്പോൾ അവിടെ മുന്തിക്കേണ്ടത് മാതാപിതാക്കളെ സംരക്ഷിക്കണം. അപ്പൊ ഞാൻ അവിടെ ജിഹാദ് ആദ്യം ചെയ്താലോ, അത് എന്റെ അടുക്കൽ വന്നു പോയ തെറ്റാണ്. കാര്യങ്ങളെ തർത്തീവ് ചെയ്യുന്നതിൽ എനിക്ക് സംഭവിച്ച അബദ്ധമാണ്. ഇത് പലയിടത്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്, പലയിടത്തും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇബാദത്തുകൾ അവയുടെ സ്ഥാനങ്ങൾ പഠിക്കുക എന്നത് ഏറ്റവും അഫ്ളലായ ഇൽമിൽ പെട്ടതാണ്. ഏതാണ് ഏറ്റവും മഹത്തരമായ ഇബാദത്ത്? അതിന്റെ താഴെ അതിന്റെ താഴെ അതിന്റെ താഴെ. ഒരു ആലിം വേറിട്ട് നിൽക്കുന്നത് അവിടെയാണ് അല്ലേ. സലഫുകൾ ചില പറഞ്ഞു, കുല്ലു അഹദ് യഅറിഫുൽ ഖൈറ മിന ശർ, എല്ലാ ആളുകൾക്കും ഖൈറും ഷറും വേർതിരിച്ചറിയാൻ പറ്റും. വ്യഭിചാരം ഷറാണ്, കല്യാണം കഴിക്കൽ ഖൈറാണ്, ആർക്കറിയാം. എന്നാൽ വല യഅറിഫു ഖൈറൽ ഖൈറൈനി വല ശർറ ശർറൈനി ഇല്ല ആലിം, പണ്ഡിതന്മാർക്കല്ലാതെ രണ്ട് ഖൈർ വന്നാൽ അതിൽ ഏറ്റവും വലുത് ഏതാണ്, രണ്ട് ഷർറ് വന്നാൽ അതിൽ ഏറ്റവും വലിയ ഷർറ് ഏതാണ് എന്നത് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർക്കേ സാധിക്കുള്ളൂ. ഇപ്പൊ നീ ഉദാഹരണത്തിന് നിന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് സന്ദർശനത്തിന് പോവാണ്. അപ്പൊ നിന്റെ ഉമ്മ പറഞ്ഞു, ദാ മോനെ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിച്ചോടുന്ന. നീ നിന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് അവനെ സന്ദർശിക്കും, രോഗിയായി കിടക്കുന്ന ആളെ സന്ദർശിക്കാൻ പോകുന്നതായിരിക്കുക, അതൊരു ഇബാദത്താണ്. നിന്റെ ഉമ്മ കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ പറ, അതൊരു ഇബാദത്താണ്. ഏത് ആദ്യം വെക്കണം? ഇത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നത് ഇൽമിൽ പെട്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ വലിയ ഇബാദത്തുകളാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും ഈ പറഞ്ഞ കാര്യത്തിൽ അബദ്ധം സംഭവിച്ചായിരിക്കും. നന്നായി ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ പലതും നമ്മൾ ആദ്യം പഠിക്കേണ്ടത് പഠിച്ചിട്ടുണ്ടാവില്ല, കുറെ കഴിഞ്ഞ് പഠിക്കേണ്ട പലതും പഠിച്ചിട്ടുണ്ടാവും. ആദ്യം ചെയ്തു വെക്കേണ്ടത് ശരിയാക്കിയിട്ടുണ്ടാവില്ല, പിന്നെ കുറെ ശരിയാക്കേണ്ടത് കുറെ ശരിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അള്ളാഹുവെ, ഞാൻ മുന്തിച്ചു വെച്ച കാര്യങ്ങൾ അത് അള്ളാഹു നിനക്ക് പുറത്തു നൽകണം. വമ അഖർത്ത്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അള്ളാഹു, ഞാൻ നേരത്തെ ചെയ്യേണ്ടിയിരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് ആ സമയത്ത് ചെയ്തു പോയിട്ടില്ല, പിന്തിച്ചു വെച്ചു പോയി, വൈകിച്ചു പോയി. അള്ളാഹു, അതിന് നീ എനിക്ക് പുറത്തു നൽകണമേ. ഇതൊക്കെ തെറ്റുകൾ സംഭവിക്കാനുള്ള സ്ഥലങ്ങളാണ്. ഇവിടൊക്കെ നമുക്ക് തെറ്റുപറ്റുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മൾ തെറ്റുകൾ എണ്ണി കണക്കാക്കുകയാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം നമുക്ക് എത്ര തെറ്റുപറ്റുന്നുണ്ടോ. ഓരോ ദിവസവും നമ്മൾ നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. ഇതൊന്നും സഹോദര നിന്നെ നിരാശപ്പെടുത്താനോ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശനാക്കാനോ വേണ്ടി പറയുന്നതല്ല. അതിനൊക്കെ വേണ്ടിയാണ് ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതൊക്കെ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്ന അബദ്ധമാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ തെറ്റുപറ്റുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു മഗ്ഫിർ ലീ മാ ഖദ്ദംത് വമാ അഖർത്ത്. അതുപോലെ തന്നെ അല്ലാഹു മഗ്ഫിർ ലീ മാ ഖദ്ദംത് വമാ അഖർത്ത് വമാ അസ്റർത്ത് വമാ അഅലൻത് വമാ അസ്റർത്ത് വമാ അഅലൻത്. അല്ലാഹുവേ, ഞാൻ അസ്റർത്തു, ഞാൻ രഹസ്യമാക്കിയ തെറ്റുകൾ. വഅഅലൻത്, ഞാൻ പരസ്യമാക്കിയ തെറ്റുകൾ. ഒരാൾ തെറ്റ് രഹസ്യമായി ചെയ്താൽ അതിൽ ഒരു നിലക്ക് അള്ളാഹുവുമായുള്ള അയാളുടെ ബന്ധത്തിൽ വലിയ അപാകത ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ അള്ളാഹു അയാളെ കാണുന്നുണ്ട്, അള്ളാഹു അയാളെ കേൾക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ അയാൾക്ക് കുറവ് സംഭവിച്ചു പോയി അല്ലെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ തിഹാമ പർവ്വതത്തിന്റെ വലുപ്പത്തിൽ അമലുകളുമായി വരും, എന്നാൽ അള്ളാഹു അവന്റെ പ്രവർത്തനങ്ങളെ ധൂളികളാക്കി കളയും, പൊടിച്ചു കളയും. എന്താണ് അവന്റെ തെറ്റ്? ഇദാ ഖലാ ബിമഹാരിമില്ലാഹി ഇൻതഹക, അവൻ അള്ളാഹുവിന്റെ മഹാരിമുകൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അതുമായി ഒറ്റക്കായാൽ ഇൻതഹക, അതെല്ലാം ഭേദിച്ചു കളയും, എല്ലാം ഒന്നിച്ച് തകർത്ത് കളയും, ഒറ്റക്കായ. ഒമ അസ്റർത്ത്, അള്ളാഹുവിനെ രഹസ്യമാക്കിയ തെറ്റുകൾ നിനക്ക് പുറത്തിറങ്ങി. രഹസ്യമെന്നത് സുബ്ഹാനല്ലാഹ്. മുൻഗാമികൾ പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു അൻ നഫ്സീ ലഹസൗതും അലയ്യ തുറാബ്, എന്നെ കുറിച്ച് എനിക്കറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ തലയിൽ മണ്ണു വാരി അറിയുമായിരുന്നു. ഓരോ മനുഷ്യനും അങ്ങനെ അവന്റെ രഹസ്യങ്ങൾ പലതും ഉണ്ട്. അള്ളാഹുവിന് ഇതൊക്കെ അറിയാം, റബ്ബറിയാത്തൊരു കാര്യമില്ല. നീ നിന്റെ വാതിലടച്ചാലും അള്ളാഹുവിന്റെ കണ്ണ് നിന്റെ പിന്നിലുണ്ട്, അള്ളാഹുവിന്റെ അറിവ് നിന്നോടൊപ്പമുണ്ട്, അത് മാഞ്ഞു പോയിട്ടില്ല അല്ലെ. അതുകൊണ്ടാണ് ചില ആളുകൾ പറഞ്ഞു, എനിക്ക് വിഭജിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അയാൾ പറഞ്ഞു, മൂന്ന് കാര്യം ഒത്താൽ നീ പോയിട്ട് വിഭജിച്ചു, ഏതാണ് ഈ മൂന്ന് കാര്യം? അയാൾ പറഞ്ഞു, നീ ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഭൂമിയിലാണ്, അള്ളാഹു നിനക്ക് തന്ന ഭൂമിയിലാണ്, അള്ളാഹു നിനക്ക് തന്ന ഭൂമിയിൽ തന്നെ നീ അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് എത്ര മോശമാണ്. അപ്പൊ അള്ളാഹുവിന്റെ അതല്ലാത്ത വല്ല സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നീ പോയിട്ട് വിചാരിച്ചു. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിനക്ക് നൽകിയ അനുഗ്രഹം, നിന്റെ ശരീരം, നിന്റെ ആരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹമാണ്. അത് നീ മാറ്റിവെച്ച് നീ എന്തെങ്കിലും, നിനക്ക് എന്തെങ്കിലും ആരോഗ്യം ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്തു. മൂന്ന്, അള്ളാഹു നിന്നെ അങ്ങനെ ഒരു വൃത്തികേടിൽ കാണുന്നത് എത്ര മോശത്തരാണ്. അപ്പൊ അള്ളാഹു കാണാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യും. മൂന്ന് നടക്കാത്ത കാര്യം, ഇതിലൊന്നുപോലും നടക്കൂല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, ലാ തൻദുർ ഇലാ സിഗറിൽ മഅസിയ വലാകിൻ ഉൻദുർ ഇലാ ഇദമി മൻ അസൈത. നീ ഒരിക്കലും തെറ്റിലെ അതിന്റെ തെറ്റിന്റെ വലുപ്പത്തിലേക്ക് നോക്കരുത്. നീ നോക്കേണ്ടത് നീ ധിക്കരിച്ചവന്റെ വലുപ്പത്തിലേക്കാണ്, അള്ളാഹുലേക്ക്. എത്ര വലിയ റബ്ബിനെയാണ് നീ ധിക്കരിച്ച, അതാണ് നീ നോക്കേണ്ടത്. തെറ്റ് ചെറുതാണോ വലുതാണോ എന്നല്ല നോക്കണ്ടേ. നമ്മളെപ്പോഴും തെറ്റിനെ കുറിച്ചാണ് ആലോചിക്കുക, അത് ചെറുതല്ലേ. അതല്ല ചിന്തിക്കേണ്ടത്, നീ ധിക്കരിച്ചത് ആരെയാണ്? അള്ളാഹുവിനെയാണ് അല്ലെ. ഉദാഹരണത്തിന്, നിന്റെ കമ്പനിയിൽ തൊട്ടുമേലുള്ള ആളുണ്ട്, അല്ലെങ്കിൽ നിന്റെ ഒപ്പമുള്ള കൊളീഗ് ആയിട്ടുള്ള ആളുണ്ട്, അവനൊരു കാര്യം പറഞ്ഞാൽ അത് നീ ധിക്കരിക്കുന്ന വലിയ പ്രശ്നമല്ല. സ്ഥാനം മേലോക്ക് പോകും തോറും, തെറ്റ് ചെറുതാകും തോറും, തെറ്റ് ചെറുതാണെങ്കിൽ പോലും അത് നിന്റെ മനസ്സിൽ വലുതാവും, ആളെ സ്ഥാനം കൂടുന്നതിനനുസരിച്ച് ദുനിയാവിൽ മനുഷ്യന്മാരുടെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാര്യം എന്താണ്? ശരി, വമാ അസ്റർതു വമാ അഅലൻതു വമാ അഅലൻത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രഹസ്യമായി ചെയ്തത് അത് ഇത്ര ഗൗരവതരാണ്, പിന്നെ അതിന്റെ അടുത്ത് പറയുന്നത് കുറച്ച് എളുപ്പമായിരിക്കും. വമാ അഅലൻത്, ഞാൻ പരസ്യമായി ചെയ്തത്, ഇല്ല വല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ല മുജാഹിറൂൻ, എന്റെ ഉമ്മത്തിലെല്ലാ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും തിന്മകൾ പരസ്യമാക്കുന്നവർക്കൊഴികെ. വമിനൽ മുജാഹറത്തി, തിന്മകൾ പരസ്യമാക്കുക എന്നതിൽ പെട്ടതാണ് ഒരു മനുഷ്യൻ രാത്രിയിൽ ഒരു തിന്മ ചെയ്യുക, എന്നിട്ട് രാവിലെ അവൻ ജനങ്ങളുടെ അടുക്കൽ എത്തിയാൽ പറയുക, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇന്ന ഇന്നതൊക്കെ കണ്ടു, ഇന്ന ഇന്നതൊക്കെ പ്രവർത്തിച്ചു, ഇന്നടത്ത് പോയി കഴിഞ്ഞാൽ ഇന്നത് കിട്ടും. പല ആൾക്കാരും ഇന്ന് ഈ എക്സ്ക്ലൂസീവ് ന്യൂസുകൾ എന്ന് പറഞ്ഞിട്ട് പരമാവധി പത്രം നിങ്ങൾ വീട്ടിൽ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക, എന്നിട്ട് അത് എവിടെയും കത്തിച്ചു കളയുക, അതിൽ എവിടെയും കൊണ്ട് കൂട്ടിവെക്കുക. നിങ്ങളെ കൊണ്ടൊരാൾ ആ തിന്മയിലേക്ക് എത്താതിരിക്കട്ടെ അല്ലെ. പത്രങ്ങളിലെ എക്സ്ക്ലൂസീവുകൾ ഉണ്ടാവും. എന്താ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ന പാലത്തിന്റെ അടിയിൽ പോയാൽ നിങ്ങൾക്ക് കഞ്ചാവ് കിട്ടും, പോലീസുകാരും നോക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് അന്വേഷിക്കുന്നവന് ഇതിനേക്കാൾ എളുപ്പമുള്ള വേറെ വഴിയുണ്ടോ? രഹസ്യമായിരിക്കുന്ന തിന്മ, അതേപോലെ വ്യഭിചാരത്തിന് ഇന്ന ഇന്ന ലോഡ്ജുകളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് എന്ന് ഒരാളോട് നിങ്ങൾ പറഞ്ഞ് വ്യഭിചരിക്കാൻ ആഗ്രഹിക്കുന്നവന് അതിനേക്കാൾ എളുപ്പമുള്ള വേറെ വഴിയുണ്ടോ? അതുകൊണ്ട് തിന്മ പരസ്യമാക്കരുത്. ഒരാൾക്കൊരു അബദ്ധത്തിൽ തെറ്റ് പറ്റിപ്പോയി, രഹസ്യമായി പറ്റിപ്പോയി, പിന്നെ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക, അള്ളാഹുവിന്റെ പുറക്കലിനെ തേടെ മിണ്ടാതിരിക്കുക. അതൊരാളോട് പറയരുത്, എടുത്തു പറയരുത്. നിങ്ങൾക്ക് ഒരാളോട് ചോദിക്കണം ഒരു തെറ്റ് പറ്റി, ആ തെറ്റ് അതിനുള്ള ഫലം എന്താണ്, പരിഹാരം എന്താണെന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരാൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട്, അപ്പൊ അയാൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം. എനിക്ക് പറ്റിയെന്ന് പറയുന്നതിന് പകരം വേറെ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയെന്നാണ് ചോദ്യം ചോദിക്കുമ്പോൾ പോലും നിനക്ക് ശ്രദ്ധിക്കണം. നീയാണ് തെറ്റ് ചെയ്തതെന്ന് അത് അനുവദനീയമാണ്, പക്ഷേ പരമാവധി നീ അത് ഒഴിവാക്കുക. നിന്റെ തിന്മകൾ, നിനക്ക് പറ്റിയ തെറ്റ് പുറത്തു പറയാതിരിക്കുക. അപ്പോൾ വമ അലന്ത്, ഞാൻ പരസ്യമായി ചെയ്തു. വമ അലന്ത് എന്ന് പറഞ്ഞതിൽ ഈ പരസ്യമായി ചെയ്യുന്ന തിന്മകൾ എന്നതിൽ വ്യഭിചാരം പരസ്യമായി ചെയ്യുക എന്നത് ഇന്ന് സമൂഹത്തിൽ വ്യാപകമാവാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കൈക്കൂലി, അതുപോലെ തന്നെ ആളുകൾ പരസ്പരം ഉണ്ടാകുന്ന വുൽമുകൾ, നാവുകൊണ്ടുള്ള വൃത്തികേടുകൾ, ഇതൊക്കെ പരസ്യമായി ചെയ്യുന്ന തെറ്റുകളാണ്. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുകയില്ല, എപ്പോഴല്ലാതെ അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്താലല്ലാതെ. ശരി, വമ അൻത അഅലമു ബിഹി മിന്നി, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി ആവർത്തിച്ചു. അള്ളാഹു നിനക്ക് എന്നെ കുറിച്ച് കൂടുതലായി അറിയുന്ന കാര്യങ്ങൾ. അൻതൽ മുഖദ്ദിമു അൻതൽ മുഅഖ്ഖർ, മുഖദ്ദിം മുഅഖിർ എന്നീ രണ്ട് നാമങ്ങൾ അള്ളാഹുവിന്റെ മുസ്ദവജത്തായ നാമങ്ങളിൽ പെട്ടതാണ്. അൽ അസ്മാ ഉൽ മുസ്ദവജ എന്നാണ് അതിന് പറയുക. എന്താണ് അൽ അസ്മാ ഉൽ മുസ്ദവജ എന്ന് പറഞ്ഞാൽ ഈ നാമങ്ങൾ ഒരുമിച്ചേ പറയാൻ പാടുള്ളൂ, ഒറ്റയ്ക്ക് പറയാൻ പാടില്ല. യാ മുഖദ്ദിം എന്ന് മാത്രം പറയരുത്, അല്ലെങ്കിൽ യാ മുഅഖിർ എന്ന് മാത്രം പറയരുത്. അതുപോലത്തെ നാമമാണ് അന്നാഫി ഉദ്ദാർ, ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവൻ. അതൊറ്റയ്ക്ക് പറയാൻ പാടില്ല, വെറും യാ നാഫി എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ വെറും യാ ദാർ എന്ന് മാത്രമല്ല, യാ നാഫി യാ ദാർ. അതുപോലെ തന്നെയുള്ള നാമമാണ് അൽ ഔവലു വൽ ആഖിർ, ഒപ്പം പറയേണ്ട പേരാണ്. അങ്ങനെയുള്ള നാമങ്ങൾക്കാണ് അൽ അസ്മാ ഉൽ മുസ്ദവജ എന്ന് പറയുക. അല്ലാഹുമ്മ അൻതൽ മുഖദ്ദിം വഅൻതൽ മുഅഖിർ. അൻതൽ മുഖദ്ദിം, അല്ലാഹുവേ നീയാണ് മുന്നിലോട്ട് കൊണ്ടുവരുന്നവൻ. പല വിശദീകരണങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, അല്ലാഹുവേ നീയാണ് നിന്റെ റഹ്മത്തിലേക്ക്, നിന്റെ മഗ്ഫിറത്തിലേക്ക്, നിന്റെ തൗബയിലേക്ക് ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നവൻ, അവരെ മുന്നിലേക്ക് എത്തിക്കുന്നവൻ നീയാണ്. അല്ലാഹു ഒരാളെ മുന്നിലാക്കിയാൽ അവനെ പിന്നിലാക്ക ഒരാളുണ്ടാവും. അല്ലാഹുവേ നീയാണ് മുന്നിലേക്ക് എത്തിക്കുന്നവൻ തൗബയുടെ കാര്യത്തിൽ, ഇസ്തിഗ്ഫാറിന്റെ കാര്യത്തിൽ. വഅൻതൽ മുഅഖിർ, നീയാണ് പിന്നിലേക്കാക്കുന്നവൻ. പിന്നിലേക്കാക്കുക എന്ന് പറഞ്ഞാലോ, തൗബയിൽ നിന്നും റഹ്മത്തിൽ നിന്നും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും പിന്നിലേക്കാക്കുക. വലഅയാദു ബില്ലാഹ്. അല്ലാഹുമ്മ അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിർ. മാത്രമല്ല ഈ രണ്ട് നാമങ്ങൾ, അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിർ എന്ന ഈ നാമം ഇവിടെ പറഞ്ഞതിൽ വേറെ ഒരു സൂചന കൂടിയുണ്ട്. അതെന്താണ്? തിന്മ ഒരാൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് അയാൾ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കും. തിന്മ ഒരു മനുഷ്യനെ പിന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും എന്ന സൂചന ഈ രണ്ട് നാമങ്ങൾ ഇവിടെ പറഞ്ഞതിലുണ്ട്. വഅൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവേ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് അവസാനത്തിൽ, ഈ പ്രാർത്ഥനയുടെ അവസാനത്തിൽ പറഞ്ഞു. ഇത് പ്രത്യേകം ഇവിടെ എടുത്തു പറയാനുള്ള കാരണം, അള്ളാഹു എന്റെ ഈ തെറ്റുകൾ, ഇന്ന തെറ്റുകൾ ഇതൊക്കെ പുറത്തുവരാൻ നീ കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അത് അങ്ങേയറ്റം വിശാലമാണ്. ആ വിശാലത പ്രത്യേകം എടുത്തു പറയുകയും അത് സൂചിപ്പിക്കുകയുമാണ് ഇവിടെ ചെയ്തത്. അല്ലാഹു തആല അഅലം.